Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച തുടങ്ങിയാണ് ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ്യം. ചതുർത്ഥസൂത്രമാണ് തത്വസമന്യാദ്. ഇവിടെ ചർച്ച ചെയ്തത് മോക്ഷം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. അത് കാര്യമല്ല. ഉപാധ്യം, വികാരി, മാപ്യം, സംസ്കാരം എന്ന നാല് തരത്തിൽ കാര്യങ്ങളുണ്ട്. ഈ നാലും ഉൾപ്പെടുന്നതല്ല. ഈ നാല് തരത്തിലുള്ള കാര്യങ്ങളിൽ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ നാലും ഏതിലെങ്കിലും ഒന്നിൽ അന്തർഭവിക്കും. ഈ നാല് ക്രിയാസാധ്യമാണ്. മോക്ഷം ഈ നാലിൽ ഉൾപ്പെടുന്നില്ല. അതുകൊണ്ടത് ക്രിയാസാധ്യമല്ല. പിന്നെ മോക്ഷം എങ്ങനെയാണ്? ജ്ഞാനസാധ്യമാണ്. ക്രിയാസാധ്യമല്ല. ജ്ഞാനസാധ്യം എന്ന് പറയുമ്പോൾ എന്താണ് ജ്ഞാനം? ജ്ഞാനം എന്തുകൊണ്ട് ക്രിയയല്ല എന്ന് പറയുന്നത്? അതാണ് ഇവിടെ ചോദിക്കുന്നത്. എന്നാലും ജ്ഞാനം നാമ മാനസിക ക്രിയ. ഈ ജ്ഞാനം എന്ന് പറയുന്നതും ഒരു ക്രിയയാണല്ലോ. എന്തുകൊണ്ട്? ജ്ഞാനം അറിവ് അന്ധകരണത്തിലുണ്ടാകുന്നു. അന്ധകരണത്തിൽ പരിണാമം ഉണ്ടാകുന്നു. അന്ധകരണത്തിന്റെ പരിണാമത്തെയാണ് വൃത്തി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അന്ധകരണം എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. ആ പദാർത്ഥത്തിൽ പരിണാമം സംഭവിക്കുക എന്ന് പറയുന്ന ക്രിയ ഇല്ലാതെ പരിണാമം സംഭവിക്കത്തില്ല. ചലനം സംഭവിക്കുന്നു. ചലനം, അതാണ് ക്രിയ. അപ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അന്ധകരണത്തിൽ ക്രിയ സംഭവിക്കുന്നു എന്നാണ്. അപ്പൊ ജ്ഞാനവും ഒരു ക്രിയയാണല്ലോ. അതാണ് സംശയം. ശിഷ്യന്റെ ജിജ്ഞാസയാണ് സമാനം പറയുന്നില്ല. ശരിയല്ല. വൈലക്ഷണ്യാ, വിലക്ഷണമാണോ? ഭേദമുണ്ട്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടിന്റെയും സ്വരൂപം രണ്ടാണ്. എന്താണ്? ക്രിയാഹി നമസ എത്ര വസ്തുസ്വരൂപ നിരപേക്ഷ ഏവ ചോദ്യതേ പുരുഷ ചിത്ത വ്യാപാര അധീനച്ച. മുമ്പ് ഈ വിഷയത്തെ കുറിച്ചൊന്ന് ചർച്ച ചെയ്തതാണ്. ഒന്നുകൂടി ഇവിടെ വിശദീകരിക്കുന്നു. ക്രിയാഹി നമസ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വസ്തുസ്വരൂപ നിരപേക്ഷ ഏവ ചോദ്യതേ. വസ്തുസ്വരൂപത്തെ ആശ്രയിക്കാതെ വിധിക്കപ്പെടുന്നതാണ് ക്രിയ. ചോദ്യതേ വിധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വസ്തുസ്വരൂപത്തെ അപേക്ഷിക്കാതെ ജ്ഞാനം ഉണ്ടാകുന്നത് എന്നും പറയാം ക്രിയ എന്ന് പറയുന്നത്. വിശദീകരിക്കും. ഉദാഹരണത്തിലൂടെ സ്പഷ്ടമാവും. വസ്തുസ്വരൂപത്തെ അപേക്ഷിക്കാതെ വിധിക്കപ്പെടുന്നതാണ് ക്രിയ. മാത്രമല്ല, അതിന് മറ്റൊന്നുകൂടിയുണ്ട്. പ്രത്യേകത എന്താണ്? പുരുഷ ചിത്ത വ്യാപാര അധീനാച്ച. പുരുഷന്റെ ചിത്ത വ്യാപാരത്തിന് അധീനവുമാണത്. പുരുഷന്റെ അന്ധകരണ വ്യാപാരം, മനോവ്യാപാരം അതിനധീനവുമാണ് ക്രിയ. ഇത് സംഗ്രഹവാക്യം എന്ന് പറയും. ഇതിനെ ഇനി വിശദീകരിക്കുകയാണ്. അതിനെ അടുത്ത് പറയുന്നു. യഥായസി ദേവതായി ഹവർ ഗൃഹീതം സ്യാദ് താം മനസാധ്യായേ പശുക്കരിഷ്യനിരി. അധ്വര്യുവിന്റെ ഒരു കർമ്മത്തെ കുറിച്ച് ഇവിടെ പറയുകയാണ്. യാഗത്തില് യസി ദേവതായി ഹവർ ഗൃഹീതം, ഹവിസ് ഒരു പാത്രത്തിൽ എടുത്ത്, ഏതൊരു ദേവതയെ ഉദ്ദേശിച്ചിട്ടാണോ ഹവിസ് കയ്യിലെടുത്തിരിക്കുന്നത്, ആണ് യസി ദേവതായി ഹവർ ഗൃഹീതം. ഏതൊരു ദേവതയെ ഉദ്ദേശിച്ചിട്ടാണോ ഹവിസ് പാത്രത്തിൽ കയ്യിലെടുത്തിരിക്കുന്നത്, സ്യാദ് തം ആ ദേവതയെ മനസ്സാധ്യായേ വഷട് കരിഷ്യ. വഷട് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആ ദേവതയെ മനസ്സിൽ ധ്യാനിക്കണം എന്ന് പറയുന്നു. ഇത് വേദത്തിലെ ഒരു വിധിയാണ്. ഏത് ദേവതയെ ഉദ്ദേശിച്ചിട്ടാണോ ആ ഹോതാവ് വഷട്ട് എന്ന് ഉച്ചരിക്കുന്നത്, ആ ദേവതയെ മനസ്സുകൊണ്ട് ധ്യാനിക്കണം. ഇതൊരു വിധിയാണ്, ധ്യാനിക്കാനുള്ള വിധിയാണ്, വിധി. ഇതെന്താണ്? ആ ദേവതയ്ക്കനുസരിച്ച് ഒരു ജ്ഞാനത്തെ ഇവിടെ വിധിക്കുകയല്ല ചെയ്യുന്നു. ഏതൊരു ദേവതയാണോ ഉദ്ദേശിച്ച് ഹവിസ് കയ്യിലെടുത്തിരിക്കുന്നത്, ആ ദേവതയെ ധ്യാനിക്കാൻ പറയുക. ഈ ധ്യാനം എന്ന് പറയുന്നത് മനസ്സിന്റെ ഭാവനയാണ്. അത് പുരുഷ ചിത്ത വ്യാപാരത്തിന് അധീനമാണ്. അപ്പോൾ ഉണ്ടാവുന്ന ഭാവന, ദേവതയെ ഏതാണോ ആ ദേവതയെ അറിഞ്ഞിട്ട് ആ ദേവതയെ ഭാവന ചെയ്യുകയല്ല. അവിടെ ദേവത ഇന്ദ്രനോ മറ്റാരെങ്കിലും ആകാം. അപ്പൊ ആ ദേവതയെ നമ്മൾ നേരിട്ട് കാണുന്നില്ല. ദേവതയെ അറിഞ്ഞ് കൊണ്ട് അവിടെ ധ്യാനിക്കുകയല്ല, ദേവതയെ ഭാവന ചെയ്യുകയാണ്. അതുകൊണ്ട് വസ്തുസ്വരൂപത്തെ അപേക്ഷിക്കാതെ അവിടെ ഒരു ജ്ഞാനം ഉണ്ടാവുകയാണ്. വസ്തുസ്വരൂപത്തെ അപേക്ഷിച്ച് ജ്ഞാനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലൊരു ധാരണ ഉണ്ടായിട്ട് അതിന്റെ ജ്ഞാനം ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകുന്നില്ല. പ്രത്യക്ഷമായി മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കണ്ട് അതിന്റെ അറിവുണ്ടാകുന്നു. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. ഭാവന ചെയ്യുകയാണ് ആ ദേവതയെ. മറ്റുദാഹരണം സന്ധ്യ മനസ്സാധ്യായ സന്ധ്യ മനസ്സുകൊണ്ട് ധ്യാനിക്കണം. സന്ധ്യയുടെ അധിഷ്ഠാന ദേവതയെ ധ്യാനിക്കാൻ പറയുന്നു. ഇവിടെ എന്താണ്? മനസ്സുകൊണ്ട് ഭാവന ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഇത് മനോവ്യാപാരത്തിന് അധീനമാണ് ആ ഭാവന എന്ന് പറയുന്നത്. അതൊരു കൽപ്പനയാണ്, മനസ്സുകൊണ്ട് കൽപ്പിക്കുകയാണ്. ഇത് ചെയ്തു മാതിഷു. ഇവിടെയെല്ലാം എന്താണ്? ഒരു വസ്തുവിനെ അനുസരിച്ച് ആ വസ്തുവിന്റെ ജ്ഞാനം ഉണ്ടാകുന്നില്ല, മറിച്ച് ഭാവനയിലൂടെ ഒരു ജ്ഞാനം ഉണ്ടാകുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇനി പറയും, നമ്മുടെ മുമ്പിൽ അഗ്നി കാണുന്നു, ഒരു അഗ്നി എന്നുള്ള ബോധം ഉണ്ടാകുന്നു. അഗ്നി എന്ന് പറയുന്ന ആ വസ്തുവിനനുസരിച്ചുള്ളിൽ ജ്ഞാനം ഉണ്ടാകുകയാണ്. ഇവിടെ അങ്ങനെ മുമ്പിൽ ഒരു വസ്തുവില്ല, ദേവതയെ ഭാവന ചെയ്യാൻ പറയുകയാണ്. അപ്പൊ ആ ദേവത എങ്ങനെയോ അതിനനുസരിച്ച് ജ്ഞാനം ഉണ്ടാകുകയില്ല, നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ദേവതയുടെ ദേവതാ സങ്കല്പം മനസ്സിൽ വരികയാണ്. ആ ഭാവനയെ ആവർത്തിക്കുന്നു, അത് ധ്യാനമാകുന്നു, ചിന്തിക്കുകയാണ് ഇവിടെ ദേവതയെ കുറിച്ച് മനസ്സുകൊണ്ട്. അത് ജ്ഞാനമല്ല, നമ്മൾ പ്രയത്നിച്ച് ഒരു ഭാവന അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് തന്നെ വിശദീകരിക്കുന്നു, ധ്യാനം ചിന്തനം യദ്യപി മാനസം. ധ്യാനം എന്ന് പറയുന്നത് ചിന്തനമാണ്, ഏകാഗ്രമായ ചിന്തയാണ് ധ്യാനം എന്ന് പറയുന്നത്. സാധാരണ ചിന്ത ധ്യാനമാകുന്നില്ല, ഒരു വിഷയത്തിൽ തന്നെ തുടർന്ന് ചിന്തിക്കുക, അപ്പോൾ അത് ധ്യാനമായി എന്ന് പറയുന്നു. ധ്യാനം എന്ന് പറയുന്നത് ചിന്തനമാണ്, ഭാവനയാണ്, ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിരന്തരമായ ഭാവനയാണ്. യദ്യപി മാനസം, അത് മാനസമാണ്, മനസ്സിന്റെ ഒരു ക്രിയയാണത്, മനസ്സിന്റെ ഒരു പ്രവൃത്തിയാണ്. പക്ഷെ ഞാനും അതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? തഥാപി പുരുഷേന കർത്തും അകർത്തും അന്യഥാവാ കർത്തും ശക്യം പുരുഷതന്ത്രത്വ. ധ്യാനത്തിന്റെ പ്രത്യേകത എന്താണ്? പുരുഷനത് ചെയ്യാൻ പറ്റും, ദേവതയെ ധ്യാനിക്കാം, അകർത്തും ചെയ്യാതിരിക്കാൻ പറ്റും, അന്യഥാകർത്തും പല പ്രകാരത്തിലത് ചെയ്യാൻ പറ്റും. ഒരു രീതി തന്നെ ചെയ്യണമെന്നില്ല, പലതരത്തിലത് ചെയ്യാൻ പറ്റും. അതാണ് ധ്യാനത്തിന്റെ വിശേഷം. എന്തുകൊണ്ടത് പുരുഷതന്ത്രത്വ? അത് പുരുഷ അധീനമാണ്, പുരുഷൻ ഹേതുവായിട്ടുണ്ടാകുന്ന ജ്ഞാനമാണ്. തന്ത്രം അധീനം ഹേതു എന്നൊക്കെ അതിനർത്ഥമാണ്, തന്ത്രശബ്ദത്തിന് പുരുഷതന്ത്രമാണ്, പുരുഷൻ അധീനമാണ്. പുരുഷന്റെ പ്രയത്ന സാധ്യമാണ്. കൃതി കർമ്മം പ്രവൃത്തി അതിനെ രണ്ടായിട്ട് വേർതിരിക്കും, ചേഷ്ട മറ്റൊന്ന് കൃതി എന്ന് പറയും. ചേഷ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനും മറ്റും ഉണ്ടാകുന്ന പ്രവൃത്തി. ശരീരത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടാകുന്നതിന് മുമ്പ് ആ പ്രവൃത്തിക്ക് കാരണമായി നമ്മുടെ അന്ധകരണത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടാവും അതിസൂക്ഷ്മമായിട്ട്. ആ പ്രവൃത്തി സ്ഥൂലമായിട്ട് ശരീരത്തിൽ വ്യാപിക്കുമ്പോഴാണ് ശരീരം ചലിക്കുന്നത്. ശരീരത്തിൽ നടക്കുന്ന പ്രവൃത്തികളെ ഇപ്പൊ കൈ ഉയർത്തുക, പിടിക്കുക, കൈ താഴ്ത്തുക, കാലുകൊണ്ട് നടക്കുക തുടങ്ങിയ പ്രവൃത്തികളെല്ലാം ചേഷ്ട എന്ന് പറയും. ആ ചേഷ്ട ശരീരത്തിൽ വരണമെങ്കിൽ ആ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള മനസ്സ് അന്ധകരണമാണ്. ആ അന്ധകരണത്തിൽ ഒരു സൂക്ഷ്മമായ പ്രവൃത്തി ഉള്ളത് അതിനെ കൃതി എന്ന് പറയുന്നു. അപ്പോ ഈ കൃതി ശരീരത്തിലെ ചേഷ്ട എന്ന് പറയുന്ന കൃതി സാധ്യം എന്ന് പറയും. അതുപോലെ മനസ്സിന്റെ പ്രവൃത്തികൾ, ധ്യാനം, ഭാവന. അപ്പോൾ നമ്മൾ ധ്യാനത്തെ കുറിച്ച് അറിയുന്നു, ധ്യാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് ധ്യാനത്തിനുള്ള ഒരു പ്രവൃത്തി തുടക്കമെടുക്കും. ആ പ്രവൃത്തിയുടെ തുടക്കത്തെയാണ് കൃതി എന്ന് പറയും. ആ കൃതി ബാഹ്യമായി പ്രകടമാകുന്നില്ല, അത് പ്രേരകമാണ് മനസ്സിന്റെ ധ്യാനക്രിയയ്ക്ക്. ധ്യാനക്രിയ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷമാണ്, മനസ്സ് ഒരേ തരത്തിൽ ചിന്തയെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അത് നമുക്ക് പ്രത്യക്ഷമായി സ്വാനുഭവമാണ്. പക്ഷെ അതിന് തുടക്കം കുറിക്കുന്ന കൃതി എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷമല്ല, അതൊരു സംസ്കാരമാണ്, സൂക്ഷ്മമാണ്. ആ കൃതി ആണ് മാനസികമായ ചേഷ്ട, ധ്യാനം. അത് സ്ഥൂലമാണ്, കൃതി എന്ന് പറയുന്നത് സൂക്ഷ്മമാണ്. ധ്യാനം എന്ന് പറയുന്ന മനസ്സിന്റെ ചേഷ്ട, നടക്കുക എന്ന് പറയുന്ന ശരീരത്തിന്റെ ചേഷ്ട. അപ്പം മനസ്സിന്റെ ചേഷ്ടയാകുന്ന ആ ധ്യാനത്തിന് കാരണമായിരിക്കുന്നത് കൃതി, സൂക്ഷ്മമായ സംസ്കാര രൂപത്തിലുള്ള ആ ചേഷ്ടയ്ക്ക് പ്രേരകമായിരിക്കുന്ന അല്ലെങ്കിൽ ചേഷ്ടയ്ക്ക് ഹേതുവായിരിക്കുന്ന മനസ്സിന്റെ സൂക്ഷ്മ പ്രവൃത്തി. അപ്പൊ ആ കൃതി സാധ്യമാണ് ധ്യാനം എന്ന് പറയുന്നത്. ശരീര ചേഷ്ട അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ കൃതി സാധ്യമായതെല്ലാം എന്താണ്? പുരുഷാധീനമാണ്. അങ്ങനെ ഒരു സംസ്കാരം ഉള്ളിലുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റും, ആ സംസ്കാരം ഇല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ആ കൃതി രൂപത്തിലുള്ള സംസ്കാരം കൊണ്ട് സാധ്യമായതുകൊണ്ട് അത് ജീവനാധീനമാണ്. ധ്യാനം, ശരീര പ്രവൃത്തികളെല്ലാം ജീവനാധീനമാണ്. അതുകൊണ്ട് തന്നെ പുരുഷതന്ത്രം എന്ന് പറയുന്നു. ഞാനും അങ്ങനെയല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ ചെയ്യാതിരിക്കാം. അകൃതി ഇല്ല എന്നുണ്ടെങ്കിൽ, ആ സംസ്കാരം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കത്തില്ല, ധ്യാനത്തിൽ പ്രവർത്തിക്കത്തില്ല. ഇനി ആ സംസ്കാരത്തിന്റെ വിശേഷതകളനുസരിച്ച് പലതരത്തിലത് ചെയ്യാൻ കഴിയും. അതാണ് ധ്യാനം എന്ന് പറയുന്നത്, ക്രിയയാണെന്ന് പറയുന്നു. പക്ഷെ ജ്ഞാനം അങ്ങനെയല്ല. ജ്ഞാനം ഇത് പ്രമാണജന്യം എടുത്തു പറയുന്നു. ജ്ഞാനം പ്രമാണജന്യമാണ്. അഗ്നി മുമ്പിലുണ്ട്, കണ്ണവിടെ പ്രമാണം, കണ്ണുകൊണ്ട് അതിനെ കാണുന്നു, പിന്നീട് സ്വേച്ഛയ്ക്ക് അനുസരിച്ചല്ല അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു. അഗ്നി എന്റെ മുമ്പിലുണ്ട്, എനിക്ക് അഗ്നിയെ കുറിച്ച് അറിവുണ്ടാകണം എന്ന് അറിഞ്ഞ് ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയല്ല. ഇന്ദ്രിയവും അഗ്നിയുമായിട്ടുള്ള സംബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, കണ്ണ് അഗ്നിയെ കണ്ടു കഴിഞ്ഞാൽ ഉള്ളിലുടൻ ഇത് അഗ്നി എന്നുള്ള ജ്ഞാനം ഉണ്ടാവും. പുരുഷന്റെ ഇച്ഛയ്ക്ക് അധീനമായി ഒന്നും സംഭവിക്കുന്നില്ല. കൃതി സാധ്യമായിട്ട്, പ്രയത്ന സാധ്യമായിട്ട് അവിടെ ഒന്നുമില്ല. വസ്തുവിനെ കാണുന്നു, ഉടൻ ജ്ഞാനം ഉണ്ടാവും. നമ്മുടെ യാതൊരു സ്വാതന്ത്ര്യവും അതിലില്ല. പ്രമാണവും പ്രമേയവുമായി സംബന്ധം ഉണ്ടാവുന്നു. പ്രമേയമായി അഗ്നി,
പ്രമാണമായി ഇന്ദ്രിയം, ഉടനുള്ളിൽ ജ്ഞാനം ഉണ്ടാവുന്നു, പ്രമിതി ജ്ഞാനം ഉണ്ടാവുന്നു. ഇതാണ് ജ്ഞാനത്തിന്റെ സ്ഥിതി. പ്രമാണം ച യഥാഭൂത വസ്തു വിഷയം. പ്രമാണം എന്ന് പറഞ്ഞാൽ ആ വസ്തു എങ്ങനെയാണോ അതിനനുസരിച്ച് ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. അഗ്നിയെ കാണുമ്പോൾ അഗ്നിയെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുന്നു, ജലത്തെ കാണുമ്പോൾ ജലത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുന്നു. പറയുന്നു പ്രമാണം എന്ന് പറയുന്നത് ഇങ്ങനെ യഥാഭൂതമായ വസ്തുവിനെ വിഷയമാക്കുന്നു. അത് പ്രമാണം എന്നുള്ളതിന് പ്രമാ എന്ന് പറഞ്ഞു. ആ അറിവ് വസ്തു എങ്ങനെ അതിനനുസരിച്ചുണ്ടാവുന്നു, അതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് പറയുന്നത്. അത് ജ്ഞാനം കർത്തും അകർത്തും അന്യഥാവ കർത്തും അശക്യം. അതുകൊണ്ട് ജ്ഞാനത്തെ നമുക്ക് ചെയ്യുക ചെയ്യാതിരിക്കുക പല പ്രകാരത്തിൽ ചെയ്യുക ഒന്നും സാധ്യമല്ല. നമുക്ക് അതൊരു സ്വാതന്ത്ര്യമില്ല. വസ്തു മുമ്പിലിരിക്കുന്നു, കാണുന്നു, അറിവുണ്ടാവുന്നു. അതിൽ പുരുഷന് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ല. പുരുഷന് അധീനമായിട്ടൊന്നും ചെയ്യാൻ അവിടെ ഇല്ല എന്നർത്ഥം. കേവലം വസ്തുതന്ത്രമേവ തത്. അത് വസ്തുവിന് അധീനമാണ്, വസ്തുതന്ത്രമാണ്. വസ്തു എങ്ങനെ അങ്ങനെ ജ്ഞാനം ഉണ്ടാകുന്നു. നമ്മൾ നിരന്തരം ഭാവന ചെയ്യുന്നത് അത് ജ്ഞാനമല്ല എന്നർത്ഥം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൃതി ഉപയോഗിച്ച്, നമ്മുടെ സംസ്കാരം ഉപയോഗിച്ച്, ഇച്ഛാശക്തി ഉപയോഗിച്ച് മനസ്സിൽ അങ്ങനെ ഒരു ജ്ഞാനത്തെ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുകയാണ്. ശിവലിംഗത്തെ ശിവനാണെന്ന് ധ്യാനിക്കുന്നു. അപ്പോൾ അവിടെ മുകളിലിരിക്കുന്ന എന്താണ്, ശിലാഖണ്ഡമാണ്. പക്ഷെ അതിൽ ശിവഭാവന നിരന്തരമായും മനസ്സുകൊണ്ട് ബലം പ്രയോഗിച്ച് ചെയ്യുന്നതാണ്. അത് ആ വസ്തുവിനനുസരിച്ചല്ല, വസ്തുവിനനുസരിച്ചുള്ള ജ്ഞാനം എന്താണ്, അതിനെക്കുറിച്ച് ശിലാഖണ്ഡം എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നതാണ് വസ്തുവിനനുസരിച്ചുള്ള ജ്ഞാനം. കാരണം മുമ്പിലിരിക്കുന്ന അതാണ്, മറ്റേതെന്താണ് ഭാവനയാണ്. അത് ഭാവന ചെയ്യുന്നു. വസ്തുവിനനുസരിച്ച് അവിടെയുള്ള ജ്ഞാനത്തിനവിടെ വസ്തുവിനനുസരിച്ച് നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നു. ഇത് ശിലാഖണ്ഡമാണ്. പക്ഷെ ശിവലിംഗം വന്ന് ഭാവന, ഇപ്പൊ ശിവൻ എന്നുള്ള ഭാവന, ആ ഭാവനയെ മനസ്സിൽ നിരന്തരം ഉണ്ടാക്കുന്നു. അപ്പൊ അവിടെ പ്രയത്നം ആവശ്യമാണ്. അങ്ങനെ ഒരു ഭാവന ഉണ്ടാക്കുന്നതിനുള്ള സംസ്കാരം, അതായത് കൃതി ആവശ്യമാണ്. വസ്തുവിനനുസരിച്ചുള്ള ജ്ഞാനമല്ല ഉണ്ടാകുന്നത്, നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള ജ്ഞാനമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നത് അതെന്താണ്, അത് ജ്ഞാനമല്ല, അത് ജ്ഞാനമല്ല. അത് അതും അതിനെയും നമുക്ക് ജ്ഞാനമെന്ന് പറയാം. പക്ഷെ ഇവിടെ പറയുന്ന ജ്ഞാനവും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മളങ്ങനെ ഭാവന ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അറിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ പ്രയത്ന സാധ്യവും ഇച്ഛയ്ക്ക് അധീനവും വസ്തുവിനനുസരിച്ചുമല്ല. അതുകൊണ്ട് അതിനെ ഇവിടെ പറയുന്ന മുഖ്യജ്ഞാനം ആയിട്ട് അതിനെ കണക്കാക്കാൻ ഒക്കത്തില്ല. അത് ഗുണമായി അത് ജ്ഞാനമാണ്, അതും ഒരു അറിവാണ്. പക്ഷെ ഇവിടെ പറയുന്നതായ വസ്തുവിനനുസരിച്ച് ഉണ്ടാകുന്ന ജ്ഞാനം അല്ല അത്. അങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനം ചിലപ്പോൾ ഭ്രമമാകാം, ചിലപ്പോൾ യഥാർത്ഥമായിരിക്കാം, അങ്ങനെയെല്ലാം സംഭവിക്കാം. പിന്നെ അതിനെ ആഹാര്യ ജ്ഞാനം എന്നും പറയും. സാങ്കേതികമായി അങ്ങനെ ഒരു പേരുണ്ട്. അത് ഭ്രമയുമല്ല എന്നാൽ ഭ്രമവുമല്ല, അതിനൊന്നും വിലക്ഷണമായൊരു ജ്ഞാനം. നമ്മൾ കൽപ്പിച്ചുണ്ടാക്കുന്ന ഒരു ജ്ഞാനം, അതിൽ യഥാർത്ഥത്തിന്റെ അംശവുമുണ്ട് അയഥാർത്ഥത്തിന്റെ അംശവുമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, നമ്മൾ കൽപ്പിച്ച് ഒരു ജ്ഞാനം ഉണ്ടാകുമ്പോൾ വാസ്തവത്തിന് മുമ്പിലിരിക്കുന്നത് ശിവനല്ല, പക്ഷെ ശിവനെന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്. മുമ്പിലിരിക്കുന്നതിൽ ശിവനെന്ന് ഭാവന ചെയ്യുന്നിടത്ത് ഒരു പെശകുണ്ട്. മുമ്പിലിരിക്കുന്ന ഒരു ശിലാഖണ്ഡമാണ്. ശിലാഖണ്ഡത്തിൽ അങ്ങനെ ഒരു ഭാവന ചെയ്യുന്നിടത്ത് അത് സത്യമില്ല. എന്നാൽ ശിവനെന്ന് പറയുന്ന ഒരു തത്വമുണ്ട്, ആ തത്വത്തിനനുസരിച്ചുള്ള ഭാവനയാണ്, അതുകൊണ്ട് സത്യമാണ്. അങ്ങനെ വരുന്നുണ്ട് തന്നെ ആഹാര്യ ജ്ഞാനം. മുമ്പിൽ എന്താണോ പ്രത്യക്ഷമായി കാണുന്നത് അതിന് വിരുദ്ധമായ ഒരു ഭാവന ചെയ്യുക, അതിലുൾപ്പെടും ഈ പറയുന്ന ഭാവന ധ്യാനം എന്ന് പറയുന്നു. പക്ഷെ അതെല്ലാം എന്താണ്, നമ്മുടെ ഇച്ഛയ്ക്ക് അധീനമായി വരുന്നതാണ്, ജീവന്റെ ഇച്ഛയ്ക്ക് അധീനമായി വരുന്നതാണ്. അതുകൊണ്ട് അതൊന്നും മുഖ്യമായ ജ്ഞാനമല്ല. ജ്ഞാനത്തിന്റെ ഒരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം. ജ്ഞാനമാണെങ്കിലോ കേവലം വസ്തുതന്ത്രമേ, വസ്തുവിനനുസരിച്ചാണ്. വസ്തു എങ്ങനെയോ അതുപോലെ ജ്ഞാനം ഉണ്ടാകുന്നു. അതിനെ മാറ്റാനോ മറിക്കാനോ സാധ്യമല്ല. എന്നാൽ ചോദനാതന്ത്രം, ചോദന വിധി, വിധിക്ക് അധീനമല്ലാതെ വേദം വിധിക്കുന്നു, അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാവുന്നു എന്നല്ല. നമ്മുടെ മുമ്പിൽ അഗ്നി ഇരിക്കുമ്പോൾ വേദം പറയുന്നത് അഗ്നിയാണ്, അതുകൊണ്ട് നമുക്ക് ജ്ഞാനം ഉണ്ടായി എന്ന് പറയാൻ പറ്റത്തില്ല. വേദം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, അല്ലെങ്കിൽ വേദത്തിന്റെ വാക്യം പ്രമാണമാക്കാതെ തന്നെ കണ്ണുകൊണ്ട് കാണുന്നത് അഗ്നിയാണ്, അഗ്നി എന്നുള്ള അറിവുള്ളിലുണ്ടാവും. അതുപോലെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ആത്മാവ് എങ്ങനെയോ അതിനനുസരിച്ച് ജ്ഞാനം ഉണ്ടാവും. അതിന് വിധിയുടെ ആവശ്യം, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ക്രിയയിലൂടെ ആത്മാവിനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം ഉണ്ടാകുന്നില്ല എന്നത്. നാഭി പുരുഷതന്ത്രം, അത് വിധിക്ക് അധീനമല്ല, പുരുഷനധീനവുമല്ല, അവന്റെ പ്രയത്നം കൊണ്ടുണ്ടാക്കേണ്ട ഒരു ജ്ഞാനമല്ല എന്നർത്ഥം. എല്ലാ ജ്ഞാനവും അങ്ങനെയാണ്. അത് ആത്മജ്ഞാനം മാത്രമല്ല, ഒരു ജ്ഞാനവും പുരുഷന്റെ ഇച്ഛയ്ക്കനുസരിച്ചോ വിധിക്കനുസരിച്ചോ ഉണ്ടാകുന്നില്ല. ഇവിടെ ലൗകികമായി നമുക്കുണ്ടാകുന്ന ജ്ഞാനങ്ങളെല്ലാം തന്നെ വസ്തുവിനനുസരിച്ചാണ് ഉണ്ടാകുന്നത്, മുഖ്യമായ ജ്ഞാനമല്ല. തസ്മാത് മാനസത്വേവി ജ്ഞാനസ്യ മഹത് വൈരക്ഷണ്യം. അതുകൊണ്ടെന്താണ്, ജ്ഞാനം മാനസമാണ്, അത് മനസ്സിന്റെ തന്നെ, മനസ്സിൽ തന്നെ ഉണ്ടാകുന്നതാണ്, മാനസമാണ്. ആണെങ്കിലും എന്താണ് മഹത് വൈലക്ഷണ്യം, വലിയ വ്യത്യാസമുണ്ട്. ധ്യാനവും ജ്ഞാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന്. വസ്തുവിനനുസരിച്ച് ആണ് ധ്യാനിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ഭാവന അത് വസ്തുവിനനുസരിച്ചായതുകൊണ്ട് സത്യമായി. ഇനി വസ്തുവിനനുസരിച്ചല്ല ധ്യാനിക്കുന്നതെങ്കിൽ അത് അസത്യമായിരിക്കും. അപ്പൊ അസത്യമായി വരുന്ന ധ്യാനവും സത്യമായി വരുന്ന ധ്യാനവും കൊണ്ട് മറ്റൊരു ഉദാഹരണം കൊടുക്കുന്നു. യഥാച പുരുഷോ വാവ ഗൗതമാഗ്നി യോഷാവാവ ഗൗതമാഗ്നി ഇത്യത്ര യോഷിത് പുരുഷയോർ അഗ്നിബുദ്ധിയും മാനസി ഭവതി. മറ്റുദാഹരണം പറയുന്നു, ഛാന്ദോഗ്യത്തിൽ പറയുന്ന ഒരു ഉപാസനയ്ക്ക് വേണ്ടി പറയുകയാണ്, പുരുഷോ വാവ ഗൗതമാഗ്നി അല്ലയോ ഗൗതമ പുരുഷൻ അഗ്നിയാണ്, പുരുഷനെ അഗ്നിയാണെന്ന് ധ്യാനിക്കുക. അടുത്ത് പറയുന്നു യോഷാവാവ ഗൗതമാഗ്നി, പഞ്ചാഗ്നി വിദ്യയുടെ പ്രകടനത്തിൽ പറയുന്നുണ്ട്, യോഷ സ്ത്രീയെ അഗ്നിയായിട്ട് ഭാവന ചെയ്യുക, പുരുഷനെ അഗ്നിയായിട്ട് ഭാവന ചെയ്യുക, ധ്യാനിക്കുക എന്ന് പറയുന്നു. ഇത്തരം ധ്യാനങ്ങളും അതിന്റെ ഫലവും പറയുന്നുണ്ട്. പുരുഷനെ അഗ്നിയായി ഭാവന ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുരുഷൻ അഗ്നിയല്ല, പുരുഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, മനുഷ്യനാണ്, അത് അഗ്നിയല്ല, പക്ഷെ അഗ്നിയാണെന്ന് ധ്യാനിക്കാൻ പറയുന്നു. സ്ത്രീയെ അഗ്നിയല്ല, പക്ഷെ അതിനെ അഗ്നിയാണെന്ന് ധ്യാനിക്കാൻ പറയുന്നു. ഇതെന്താണ്? ഇത് വാസ്തവത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന പുരുഷനിൽ അഗ്നിയാണെന്നുള്ള ജ്ഞാനം അത് സത്യമല്ല, വസ്തുവിനനുസരിച്ചല്ല ജ്ഞാനം ഉണ്ടാകുന്നു. ഉണ്ടാകുന്ന പറയുന്നത് പ്രമേയല്ല, ഭ്രമാത്മകമാണ്, എന്നാലും അങ്ങനെ ധ്യാനിക്കുന്നതുകൊണ്ട് ഫലം ഉണ്ടാകുമെന്ന് പറയുന്നു. ഇതെന്താണ്? ഒരു മാനസിക ക്രിയയാണ്, പുരുഷനെ അഗ്നിയായി സങ്കല്പിക്കുകയാണ്, ഭാവന ചെയ്യുകയാണ്, അത് ജ്ഞാനമല്ല. ഇത്ര യോഷിത് പുരുഷയോഹോ, ഇവിടെ സ്ത്രീയിലും പുരുഷനിലും അഗ്നിബുദ്ധി, അഗ്നിയാണെന്നുള്ള ഭാവന അത് മാനസിക ഭൂതി, അത് മാനസികമായ ഒരു ക്രിയയാണ്, അത് ജ്ഞാനമല്ല എന്നാണ്. അതേസമയം പുരുഷനെ കണ്ടിട്ട് ഇത് പുരുഷൻ എന്നുള്ള ജ്ഞാനം ഉണ്ടായാൽ അത് ജ്ഞാനമായിരിക്കും. കേവല ചോദനാജന്യത്വ ക്രിയവസ പുരുഷതന്ത്രാച്ച, ഇത് കേവല വിധിജന്യമാണ്, സത്യവുമായിട്ട് അതിന് ബന്ധമില്ല, വെറും വേദവിധി നിന്നാണ് അങ്ങനെ ഒരു ഭാവന ഉണ്ടാകുന്നത്, ആ പുരുഷൻ അഗ്നിയാണ് എന്നൊരു ഭാവന ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്താണ്? സാ ക്രിയായവ, അത് വെറും ക്രിയയാണ്, മാനസിക ക്രിയയാണ്. പുരുഷതന്ത്രാച്ച, ഞാനങ്ങനെ ഭാവന ചെയ്യുന്നതുകൊണ്ടാണ്, എനിക്ക് അധീനമാണ് ആ ഭാവന, ഞാനങ്ങനെ കൽപ്പിച്ച് അങ്ങനെ ഒരു അറിവിനെ ഉണ്ടാക്കുകയാണ്, അതുകൊണ്ട് അത് പുരുഷാധീനമാണ്, കൃതി സാധ്യമാണ് എന്നർത്ഥം. അപ്പൊ പൊതുവെ നമ്മൾ ഇതിനെല്ലാം ജ്ഞാനമെന്ന് പറയുമെങ്കിലും എന്താണ്, വസ്തു എങ്ങനെ പ്രാധാന്യം കൊടുക്കാതെ പുരുഷന്റെ ഇച്ഛയ്ക്ക് പുരുഷന്റെ പ്രയത്നത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ക്രിയയാണ്, ആ ചിന്തകളെല്ലാം ക്രിയയാണ്, അത് ജ്ഞാനമല്ല എന്നാണ്. യാത് പ്രസിദ്ധേ അഗ്നിബുദ്ധർ എന്ന ചോദനാതന്ത്ര, ഭൂമിയിൽ കാണുന്ന അഗ്നി, പ്രസിദ്ധമായ അഗ്നി, അഗ്നിയിൽ ഉണ്ടാകുന്ന അഗ്നിബുദ്ധി, ഇത് അഗ്നിയാണെന്നുണ്ടാകുന്ന അറിവ് അതെന്താണ് എന്ന ചോദനാതന്ത്ര, അത് വിധിക്ക് അധീനമായി ഉണ്ടാകുന്നതല്ല, വേദം വിധിച്ചതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നതല്ല. നാവി പുരുഷതന്ത്ര, നമ്മൾ കൽപ്പിച്ച് ഭാവന ചെയ്തുണ്ടാക്കുന്നുമല്ല, അഗ്നി മുമ്പിൽ ഇരിക്കുമ്പോ ഭാവന ചെയ്തിട്ട് ഇത് അഗ്നിയാണെന്നൊരു അറിവ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. കിം തർഹി, പിന്നെന്താണത്? പ്രത്യക്ഷ വിഷയ വസ്തുതന്ത്ര ഏവേദി ജ്ഞാനമേവ ഏതെന്ന ക്രിയ, അവിടെ ജ്ഞാനവും ക്രിയയും തമ്മിലുള്ള വ്യത്യാസത്തെ സ്പഷ്ടമാക്കുകയാണ്. പ്രത്യക്ഷ വിഷയ വസ്തുതന്ത്ര, പ്രത്യക്ഷ വിഷയമാണ് അഗ്നി, പ്രത്യക്ഷ വിഷയമായിരിക്കുന്ന വസ്തു അഗ്നിയാണ്, അതിനധീനമാണ് തന്ത്ര ഏവ ഇതി ജ്ഞാനമേവ ഏത്, അതുകൊണ്ട് എന്താണ്, അഗ്നിയിൽ അഗ്നി എന്നുള്ള ബോധം ഉണ്ടാകുന്ന ജ്ഞാനമാണ് എന്ന ക്രിയ, അത് ക്രിയയല്ല. അപ്പൊ മനസ്സുകൊണ്ട് നമ്മൾ ഭാവന ചെയ്യുന്നതല്ല ക്രിയയും. അസിമ ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തനിയെ സ്വാഭാവികമായി ഉണ്ടായി വരുന്ന അത് ജ്ഞാനവും അങ്ങനെയാണ്. അസിമയത് രണ്ടും മാനസികമാണ്. നമ്മൾ സാധാരണഗതിയിൽ ഇതിനെ രണ്ടിനെയും ജ്ഞാനമെന്ന് പറയും. ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അറിവാണ്, ഭാവനയും ഒരു അറിവാണ്. അപ്പോൾ നമ്മളതിനെ അറിവെന്ന് പറയുമെങ്കിലും ഇവിടെ തന്നെ വേർതിരിക്കുകയാണ്. പ്രമാണജന്യമായി വസ്തുവിനധീനമായി ഉണ്ടാകുന്നത് അറിവ്, വസ്തുവിനെ ആശ്രയിക്കാതെ പുരുഷന്റെ പ്രയത്നത്തിനധീനമായി ഉണ്ടാകുന്നത് ക്രിയ, രണ്ടും മാനസികമാണ്. അങ്ങനെ രണ്ടിനെയും വേർതിരിക്കുകയാണ്. തദ്വിഷയെ നിങ്ങാതെ ശ്രീയമാണ് അവി ആ നിയോജ്യ വിഷയത്വ കുണ്ഠീഭവന്തി ഉപലാദിഷു പ്രയുക്ത ക്ഷുര കൈഷ്ണ്യാധിപത് അഹേയ അനുപാതേയ വസ്തുവിഷയത്വ. തദ്വിഷയെ നിങ്ങാതെ ശ്രീയമാണ് അവി, ജ്ഞാനത്തെ ആത്മാവ അരേ ദ്രഷ്ടവ്യ ആത്മാനമേവ ഉപാസീത തുടങ്ങി ലിംഗ് കവിയത്ത് എന്ന് പറയുന്ന പ്രത്യേകം കൊണ്ട് വിധിലിംഗ് വിധിക്കുകയാണ്. ലകാരങ്ങളിൽ ലിംഗം എന്ന് പറഞ്ഞൊരു ലകാരമുണ്ട്, ക്രിയ ബോധി ദൃഷ്ടവ്യ കവിയത് പ്രത്യാന്തമാണ്, ദർശിക്കൂ ഉപാസീത. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ശ്രുതിയിൽ വരുന്നതാണ് ഈ ലിംഗാദി പ്രത്യ അന്തങ്ങളായ ശബ്ദങ്ങൾ. ഇതെല്ലാം ഇങ്ങനെ ശ്രുതിയിലുണ്ടെങ്കിലും ശ്രീയമാണ് അപി ആത്മാവാരെ ദൃഷ്ടവ്യ എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും
അനുയോജ്യ വിഷയത്വം. അത് കർത്തവ്യം അവിടെ വിഷയമല്ല, കർത്തവ്യമായ ഒന്നല്ല അവിടെ വിഷയമായിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിത് ചെയ്യേണ്ടവനാണ് എന്ന ബോധമുള്ളവനാണ് നിയോജ്യൻ എന്ന് പറയുന്നത്. അതിന് വിധിക്കപ്പെട്ടവൻ, അവന്റെ വിഷയമല്ല ഇതൊന്നും. ദ്രഷ്ടവ്യ എന്ന് പറയുന്നത് കാരണം ഞാനും അങ്ങനെ ചെയ്യേണ്ട ഒന്നല്ല, പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല ഞാനും. അതുകൊണ്ട് നിയോജ്യ വിഷയമല്ലാതെ ജ്ഞാനം എന്ന് പറയുന്നത് കർത്തവ്യ വിഷയമല്ല, ഒരു കർത്തവ്യത്തിന് വിഷയമല്ലാതെ ഇച്ഛാശക്തി കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല ഞാനും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഉപലാദിഷ പ്രയുക്ത ക്ഷുര തൈഷ്ണിയാധിപത്. ഉപലം എന്ന് പറയുന്ന പാറക്കല്ല്, പാറ, അതിൽ പ്രയുക്ത, അതിലേക്ക് വെട്ടിക്കഴിഞ്ഞാൽ ക്ഷുരം കത്തി, അതിന്റെ തൈഷ്ണ്യം, അതിന്റെ തീക്ഷ്ണത എന്ത് ചെയ്യുന്നു, പാറയിലേക്ക് കത്തിയെടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ തീക്ഷ്ണത, അതിന്റെ മൂർച്ച, അതെന്ത് ചെയ്യുന്നു, ഇല്ലാതാകും, അതിന്റെ വായത്തല മടങ്ങിപ്പോകുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, കുണ്ടീ ഭവന്തി, മടങ്ങിപ്പോകുന്നു. എങ്ങനെയാണോ പാറയിൽ വെട്ടുമ്പോൾ കത്തിയുടെ വായത്തല മടങ്ങുന്നത്, അതുപോലെ ഈ ആത്മാവ അരേ ദ്രഷ്ടവ്യ തുടങ്ങിയ വിധികളെല്ലാം ആത്മാവിനെ സംബന്ധിച്ചാകുമ്പോൾ അല്ലെങ്കിൽ ആത്മസംബന്ധിച്ചാകുമ്പോൾ അതെല്ലാം പ്രയോജനമില്ലാതായിത്തീരുന്നു എന്നാണ്, നിഷ്പ്രയോജനമായിത്തീരുന്നു. കത്തിയുടെ മൂർച്ച എന്ന് പറയുന്നത് ഛേദിക്കാനുള്ളതാണ്, പക്ഷെ പാറയിൽ വെട്ടിക്കഴിഞ്ഞാൽ ആ മൂർച്ച ഉപയോഗശൂന്യമായിത്തീരുന്നു. അതുപോലെ വിധി എന്ന് പറയുന്നത് പ്രവർത്തിപ്പിക്കാനുള്ളതാണ്, പക്ഷെ ആ വിധി ജ്ഞാനത്തെ സംബന്ധിച്ചാകുമ്പോൾ അത് നിഷ്പ്രയോജനമായിത്തീരുന്നു എന്നാണ്. അതങ്ങനെ പറയുന്നത് വിധിയില്ല, ജ്ഞാനത്തിൽ വിധിയില്ലെങ്കിൽ പിന്നെ ദ്രഷ്ടവ്യ, മന്ദവ്യ, നിരിധ്യാസിതവ്യ, ശ്രോതവ്യ എന്നെല്ലാം പറയുന്നുണ്ടല്ലോ, അതെല്ലാം വിധിയാണല്ലോ, അത് ചെയ്യുമെന്ന് ആവശ്യപ്പെടുകയാണ്. ലിംഗ് എന്ന് പറയുന്നത് ആവശ്യപ്പെടുന്നതാണ്, പ്രവൃത്തി ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നതാണ്. അതുപോലെ തവ്യ തുടങ്ങിയ പ്രത്യയങ്ങളെല്ലാം ആ പ്രത്യാന്തങ്ങളാണ്, ഈ ശബ്ദങ്ങളെല്ലാം. അപ്പൊ അതിനെല്ലാം പൊതുവെ വ്യാകരണത്തിൽ അംഗീകരിച്ചിട്ടുള്ളതാണ്, ഇതെല്ലാം വിധിക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങളാണെന്ന്. ശ്രോതവ്യ ശ്രവിക്കൂ എന്നെല്ലാം പറയുന്ന എന്താണ്, ജ്ഞാനത്തെ അവിടെ വിധിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പറയുന്നു. അങ്ങനെ വിധി പോലെ നമുക്ക് അത് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇതുപോലെയാണ് മൂർച്ചയുള്ള കത്തി പാറയിൽ വെട്ടിക്കഴിഞ്ഞാൽ ആ മൂർച്ച യാതൊരു പ്രയോജനമില്ലാത്തായിത്തീരും. അതുപോലെ ഈ വിധികളെല്ലാം എന്ത് ചെയ്യുന്നു, അത് നിഷ്പ്രയോജനമായിത്തീരുന്നു ആത്മജ്ഞാനത്തെ സംബന്ധിച്ച്. എന്തുകൊണ്ട്, അഹേയ അനുപാധേയ വസ്തുവിഷയത്വം. അഹേയം തെളിയിക്കാൻ കഴിയത്തില്ല, അനുപാധേയം സ്വീകരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരു വസ്തുവാണ് ഈ ആത്മവസ്തു, അതിനാണ് ഇത് വിഷയമാക്കുന്നത്. എന്നുവെച്ചാൽ ഈ വിധിയൊന്നും അവിടെ ഫലിക്കത്തില്ല എന്നാണ്. അപ്പൊ ഈ വിധികളൊന്നും ആത്മാവിനെ ഇതൊന്നും സ്പർശിക്കുന്നില്ല. ഇപ്പൊ ചോദിക്കുന്നു, കിമർത്ഥാനി തർഹി ആത്മാവാരേ ദൃഷ്ടവ്യഹ ശ്രോതവ്യഹ ഇത്യാദീനി വിധി ഛായാനി വചനാനി. അങ്ങനെയാണെങ്കിൽ പിന്നെ ശ്രുതിയിൽ എന്തിനു പറഞ്ഞിരിക്കുന്നു വിധി അവിടെ നിഷ്പ്രയോജനമാണെങ്കിൽ? ശ്രുതി ഒരിക്കലും വ്യർത്ഥമാകാൻ പാടില്ലല്ലോ. കിമർത്ഥാനി തർഹി, എന്തിനു വേണ്ടിയിട്ടാണ് ആത്മാവാരേ ദൃഷ്ടവ്യഹ ശ്രോതവ്യഹ, ആത്മാവിനെ സാക്ഷാത്കരിക്കേണ്ടതാണ്, ശ്രവണം ചെയ്യണം ഇത്യാദി വിധി ഛായാനി വചനാനി, വിധി പോലെയുള്ള വചനങ്ങൾ, വിധി തുല്യമായ വചനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം നിഷ്പ്രയോജനമാണെങ്കിൽ വേദമെന്തിന് വിധിച്ചു? അതിന് സമാനം പറയുന്നു, സ്വാഭാവിക പ്രവൃത്തി വിഷയ വിമുഖീകരണാർത്ഥാനീതി ബ്രുമഹ. അതിന് ഞങ്ങളെന്താണ് പറയുന്നത്, വയം ബ്രുമഹ എന്ന് വെച്ചാൽ അദ്വൈതികൾ എന്തിനു എന്ത് പറയുന്നു? അതിന് സമാധാനം, മനുഷ്യന് സ്വാഭാവികമായ പ്രവൃത്തികളുണ്ട് വിഷയങ്ങളിലേക്ക്, എന്നുവെച്ചാൽ ആത്മഭിന്നമായ വസ്തുക്കളിലേക്കാണ്. പ്രേയസിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്, ലൗകികമായ പ്രവൃത്തികൾ ധാരാളം ചെയ്യുന്നുണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ട് വരുന്ന പ്രവൃത്തികളാണ്, അതൊരു വേദവും പറയേണ്ട കാര്യമില്ല. മനുഷ്യൻ സഹജമായും ബാഹ്യ വിഷയങ്ങളിലേക്ക് നിരന്തരം അവന്റെ ത്രികരണങ്ങളെ കൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള പ്രവൃത്തിയിൽ വിഷയങ്ങളിൽ നിന്നും വിമുഖീകരണാർത്ഥാണ്, അതിൽ നിന്നവനെ വിമുഖമാക്കുന്നതിന് വേണ്ടി, മറിച്ച് അവന്റെ പ്രവൃത്തികൾ ആത്മാഭിമുഖമാക്കുന്നതിന് വേണ്ടി, വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം ആത്മാഭിമുഖമാകണം, അതിനു വേണ്ടിയിട്ടാണ് ഈ വിധികൾ എന്നർത്ഥം. വിധി പ്രയോജനമുള്ളതാണ് വേദത്തിൽ, വേദം ഒരിക്കലും വേദത്തിലൊരു വാക്കുപോലും നിഷ്പ്രയോജനമാകാൻ പാടില്ല. ഈ വിധി ആത്മാവിനെ നേരിട്ട് ബോധിപ്പിക്കുന്നില്ല, നേരിട്ട് ആത്മജ്ഞാനത്തെ ഉണ്ടാക്കുന്നില്ല, പക്ഷെ അതിന് പ്രയോജനമുണ്ട്. മനുഷ്യന്റെ സഹജമായ പ്രവൃത്തികൾ ബഹിർമുഖമാണ്, ബഹിർമുഖമായിരിക്കുന്ന പ്രവൃത്തികളിൽ നിന്നും അവനെ പിന്തിരിപ്പിച്ച് ആത്മാഭിമുഖമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിധികളെല്ലാം. അപ്പൊ ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, അതിനെ അന്വേഷിക്കാനും അറിയാനുമാണ് പ്രവർത്തിക്കേണ്ടത്. മറ്റുള്ളവരിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുക, പിന്തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മാഭിമുഖമാകും മനസ്സ്. അത് തന്നെ വിശദീകരിക്കുന്നു, യോഹി ബഹിർമുഖ പ്രവർത്തതേ പുരുഷ ഇഷ്ടം മേ ഭൂയാദ് അനിഷ്ടം മാ ഭൂതി നജ തത്ര ആത്യന്തികം പുരുഷാർത്ഥം ലഭതേ തം ആത്യന്തിക പുരുഷാർത്ഥ വാഞ്ചനം സ്വാഭാവിക കാര്യകരണ സംഘാത പ്രവൃത്തി ഗോചരാത് വിമുഖീകൃത്യ പ്രത്യേകാത്മ സ്രോതസ്ഥയാ
പ്രവർത്തയന്തി ആത്മാവ അരേ ദ്രഷ്ടവ്യ ഇത്യാദി. ശാസ്ത്രം എന്താണ് ചെയ്യുന്നത്? അത് പറയുന്നു, യോ ഹി ബഹിർമുഖ പ്രവർത്തതേ. സാധാരണ മനുഷ്യരെല്ലാം എന്ത് ചെയ്യുന്നു? ബഹിർമുഖമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ലൗകികമായ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു സദാസമയം. എന്തിനു വേണ്ടി? ഇഷ്ടം മേ ഭൂയാത് അനിഷ്ടം മാ ഭൂത്. എന്തിനു വേണ്ടി അങ്ങനെ ബഹിർമുഖമായി പ്രവർത്തിക്കുന്നു? ഇതുകൊണ്ട് എനിക്ക് ഇഷ്ടം ഉണ്ടാകണം, അനിഷ്ടങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് കരുതി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് എനിക്ക് ശ്രേയസിനെ തരുന്നത്, ഇതാണ് എനിക്ക് മംഗളത്തെ തരുന്നത്, ഇതാണ് എനിക്ക് അഭീഷ്ടമായിരിക്കുന്നത്, ഇത് ഈ പ്രവൃത്തി കൊണ്ട് എനിക്ക് അഭീഷ്ടം ഉണ്ടാകണം എന്നുള്ള വിചാരത്തോടുകൂടി ബാഹ്യ പ്രവൃത്തികൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ആഗ്രഹിക്കുന്നു എന്താണ്? അനിഷ്ടം മാഭൂത്, എനിക്ക് അനിഷ്ടമായ ഒന്ന് സംഭവിക്കരുതെന്നും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രവൃത്തിയും നിവൃത്തിയും രണ്ടു തരത്തിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നജതത്ര ആത്യന്തികം പുരുഷാർത്ഥം ലഭിക്കേ, ആത്യന്തികമായ പുരുഷാർത്ഥം അത് ആ പ്രവൃത്തിയിൽ നിന്ന് കിട്ടത്തില്ല. ബഹിർമുഖമായ പ്രവൃത്തികളിൽ നിന്നും ആത്യന്തികമായ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം, മോക്ഷം അത് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? തം ആത്യന്തിക പുരുഷാർത്ഥ വാഞ്ചനം. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ ആത്യന്തികമായ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം, മോക്ഷത്തെ ആത്യന്തികമായ പുരുഷാർത്ഥം അത് ആ പ്രവൃത്തിയിൽ നിന്ന് കിട്ടത്തില്ല. ബഹിർമുഖമായ പ്രവൃത്തികളിൽ നിന്നും ആത്യന്തികമായ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം, മോക്ഷം അത് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? തം ആത്യന്തിക പുരുഷാർത്ഥ വാഞ്ചനം. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ ആത്യന്തികമായ പുരുഷാർത്ഥം, പരമപുരുഷാർത്ഥം, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവിക കാര്യകരണ സംഘാത പ്രവൃത്തി ഗോചര. സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തി, എങ്ങനെയുള്ള പ്രവൃത്തി? കാര്യകരണ സംഘാതത്തിന്റെ പ്രവൃത്തി. കാര്യമായി ശരീരം, കരണമായി ഇന്ദ്രിയങ്ങളും മനസ്സും മറ്റും, ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ടാണ് പ്രവൃത്തികൾ ചെയ്യുന്നത്. അതാണ് ത്രികരണങ്ങൾ കൊണ്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. ശരീരം, വാക്ക്, മനസ്സ്, ഇതെല്ലാം കൊണ്ടുള്ള ആ പ്രവൃത്തി അതെങ്ങനെ സ്വാഭാവികമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു? അതൊരു വേദവും പഠിപ്പിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായ കാര്യകരണ സംഘാത പ്രവൃത്തി ഗോചര. ആ പ്രവൃത്തിയുടെ ഗോചരം എന്ന് പറയുന്നത് എന്താണ്? ശബ്ദ സ്പർശ രൂപ രസഗന്ധ രൂപത്തിലുള്ള ഈ പ്രപഞ്ചമാണ് ആ പ്രവൃത്തിക്ക് ഗോചരം, അതിന് വിഷയമായിരിക്കുന്നത്. അതിൽ നിന്നും വിമുഖീകൃത്യ, അതിൽ നിന്നവനെ വിമുഖനാക്കിയിട്ട് പ്രത്യേകാത്മ സ്രോതസ്ഥയ, പ്രത്യേകാത്മ അഭിമുഖമായിട്ട്, ആത്മാഭിമുഖമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രവർത്തയന്തി ശാസ്ത്രാണി, പ്രവർത്തിപ്പിക്കുന്നു ശാസ്ത്രങ്ങൾ എന്നാണ്. ആത്മാഭിമുഖമാക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് എന്ത്? ആത്മാവ അരേ ദ്രഷ്ടവ്യക്യാദി. ശ്രുതി അതാണ് ബോധിപ്പിക്കുന്നത്. നീ ബാഹ്യമായി പ്രവർത്തിക്കരുത്, ആന്തരികമായി പ്രവർത്തിക്കണം എന്ന് ആത്മതത്വത്തെ കാണിച്ചു കൊടുക്കുകയാണ്.